നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
സ്വാഗതം എബിൻ ജെയിംസ് താനിക്കൽ SBS റേഡിയോ മലയാളത്തിലേക്ക്.
നമസ്കാരം.
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ കേൾവിയെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ അത് ചോദിക്കണമല്ലോ. ഏതായാലും നമുക്ക് കുട്ടികളുടെ കേൾവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോകാം അല്ലേ. ഈ കുട്ടികളിൽ കേൾവിക്കുറവുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്?
പല കാരണങ്ങളുണ്ട് അതിനകത്ത്. നമുക്ക് ഒരു ജന്മനാലെ ഉണ്ടാകുന്ന കേൾവിക്കുറവുകളുണ്ട്, പിന്നെ ജനിച്ച ശേഷം ഉണ്ടാകുന്ന കേൾവിക്കുറവുകളുണ്ട്. ഇനി ജന്മനാലെ ഉണ്ടാകുന്ന കേൾവിക്കുറവ് ഒരു സിൻഡ്രോം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റീസണും കൂടെ ഉണ്ടാകുന്ന കാര്യം. ജനിക്കുമ്പോഴുള്ള വൈകല്യങ്ങളുടെ കൂടെ ഉള്ള കേൾവിക്കുറവുകളും ഉണ്ട്. അത് ജനറ്റിക്കൽ ആവാം, അല്ലാത്ത സിൻഡ്രോമിക് ആവാം. പിന്നെ ചില കാര്യങ്ങളിൽ അത് ഇഡിയോപത്തിക്കാണ്. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ ഉള്ള എളുപ്പമാക്കാണ് ഇഡിയോപത്തിക്. അതായത് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളൊരു സാഹചര്യം ഉള്ളത്. പിന്നെ അനാറ്റമിക്കലായിട്ടുള്ളതുണ്ട്, LDAs ഉണ്ട്, മോണ്ടീരീസ് മാൽഫോർമേഷൻ, അങ്ങനെ അനാറ്റമിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, കേൾവിയുടെ ഓർഗൻസ് ഉണ്ടാകുന്ന പ്രോപ്പർ ആവാത്ത സാഹചര്യങ്ങൾ. പിന്നെ അക്വയർഡ് ആയിട്ടുള്ള, അതായത് പിന്നീട് ഉണ്ടാകുന്ന കേൾവിക്കുറവുകൾ, ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകാം, ബർത്ത് ടൈമിലുള്ള അനോക്സിയ അല്ലെങ്കിൽ ശ്വാസം കിട്ടാതിരിക്കുക, അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം, CMV ഇൻഫെക്ഷൻ വഴി ഉണ്ടാകാം, ഓട്ടോസോമൽ ഗില്ലൻ ബാരി സിൻഡ്രോം പോലത്തെ ഓട്ടോസോമൽ ഇഷ്യൂസ് ഉണ്ടാകാം. പിന്നെ ഇൻഫെക്ഷൻസ് ആയി വരുമ്പോൾ റുബെല്ല ഇൻഫെക്ഷൻ, അതായത് ഇൻവിട്രോ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ റുബെല്ല ഇൻഫെക്ഷൻസ് ഉണ്ടാവും, ജർമൻ മീസൽസ് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. പിന്നീട് ഉണ്ടാവുന്നത് ട്രോമ, അതായത് ആക്സിഡൻസ്, ഫ്രാക്ചർ ഡിസ്കൾ, അങ്ങനത്തെ സാഹചര്യങ്ങൾ. പിന്നെയുള്ള ഇൻഫെക്ഷൻസ് ഉള്ളത് മെനിഞ്ചൈറ്റിസ്, മംസ്, പിന്നെ ചില കണ്ടീഷൻസിൽ ഇപ്പൊ അത് വളരെ കോമൺ അല്ല, പണ്ട് കാലത്ത് കോമൺ ആയിരുന്നു. ചില ആന്റിബയോട്ടിക്സ് കേൾവിക്കുറവ് ഉണ്ടാക്കാറുണ്ടായിരുന്നു, ഇപ്പൊ അത് ഉപയോഗിക്കാറില്ല. ചില ക്യാൻസർ മെഡിക്കേഷൻസും കേൾവിക്കുറവ് ഉണ്ടാക്കാം.
എബിൻ സംസാരിച്ചത് കൂടുതലും മെഡിക്കൽ ടേമുകളാണെന്ന് തോന്നുന്നു, പക്ഷേ നമ്മൾ സാധാരണ ഒരു രീതിയിൽ പറയുമ്പോൾ അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? നമ്മുടെ കുട്ടികൾക്ക് കേൾവിക്കുറവുണ്ടോ, ആ ഒരു വൈകല്യമുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം?
തിരിച്ചറിയാൻ ചെറിയ പിള്ളേരില് നമ്മൾ മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ഓരോ ഒരു കൊച്ച് ഓരോ സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മോണിറ്റർ ചെയ്യുക ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 8 ആഴ്ച ഒരു കൊച്ച് നമ്മൾ പെട്ടെന്നൊരു ലൗഡ് സൗണ്ട്, ഡോർ അടയുക, തപ്പ് കിട്ടുമ്പോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞെട്ടി എണിക്കുക, അങ്ങനത്തെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്സ് ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിൽ റിഫ്ലക്സ് ആണ് പറയപ്പെടുന്നത്, അതുണ്ടോ നോക്കുക. പിന്നെ ഒരു 8 ആഴ്ച മുതൽ 4 മാസവും കൊണ്ട് കൊച്ച് ശബ്ദത്തിനോട് ഐ റോൾ, അതായത് കണ്ണ് ശബ്ദത്തിനോട്ടേക്ക് നോക്കാൻ നോക്കും, ഡയറക്ഷൻ ചെയ്യാൻ നോക്കും. ഒരു 6 മാസം മുതൽ 12 മാസം ആകുമ്പോഴേക്കും കൊച്ചുങ്ങളെ ശബ്ദങ്ങൾ കേൾക്കുകയും പിന്നീട് അതിനെ റെസ്പോണ്ട് ചെയ്യാനും തുടങ്ങും, അവരുടേതായ ഭാഷയിൽ ബാബിൾ എന്ന് പറയും. ഒരു 18 മാസം ആകുമ്പോഴേക്കും കൊച്ചുങ്ങള് സിമ്പിൾ വേർഡ്സ് ഉണ്ടാക്കാനും കൺസ്ട്രക്ട് ചെയ്യാനും തുടങ്ങിയിരിക്കണം. 24 മാസം ആകുമ്പോഴേക്കും ഒരു സിമ്പിൾ വൊക്കാബുലറിയും ക്ലിയർ സ്പീച്ചും ഉണ്ടായിരിക്കും. ഇത് ഏതെങ്കിലും ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാതെ അല്ലെങ്കിൽ എത്താതിരിക്കുകയോ അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കേൾവിക്കുറവ് കൺസേൺ ഉണ്ടാകാം. അത് കേൾവിക്കുറവ് മാത്രമല്ല പല അതർ ഇഷ്യൂസും കൊണ്ട് ഉണ്ടാകാം, പക്ഷെ കേൾവിക്കുറവും റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. വലിയ പിള്ളേരിലാണെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, പേര് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ സ്കൂളിലെ മാർക്സ് കുറഞ്ഞു പോവുക, ചെവിയിൽ മൂളച്ചിലുണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര ലൗഡായിട്ട് സാധാരണക്കാട്ടിയും ഉറക്കെ സംസാരിക്കുക, TVയുടെ വോളിയം സാധാരണക്കാട്ടിയും കൂടുതലാക്കുക, വേർഡുകൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ശരിയായ സ്ഫുടമല്ലാണ്ട് പറയുക, അതായത് ആർട്ടിക്കുലേറ്ററി പ്രോബ്ലം എന്ന് പറയും, സ്ഫുടമായിട്ട് പറയാതിരിക്കുക, അങ്ങനത്തെ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ വലിയ പിള്ളേരിലും കേൾവിക്കുറവുണ്ടെന്ന് നമുക്ക് സംശയിക്കാം.
ഓക്കെ, ഇത്തരത്തിൽ നമുക്കൊരു സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഓസ്ട്രേലിയയിൽ ഈ ഹിയറിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്?
ഓസ്ട്രേലിയയിൽ ടെമ്പററി വിസ ഉള്ള ആൾക്കാർക്ക് സർവീസസ് സാധാരണ കുറച്ച് ഡിഫറെന്റ് ആണ്. പെർമനന്റ് റെസിഡന്റ് അല്ലെങ്കിൽ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മെഡിക്കെയർ വഴി അതാത് സ്റ്റേറ്റുകളിൽ സർവീസസ് അവൈലബിൾ ആണ്. അത് ഹെൽത്ത് സിസ്റ്റം ആയിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഇ എൻ ടി ക്ലിനിക്കുകളായിട്ടോ അങ്ങനത്തെ സർവീസുകൾ അവൈലബിൾ ആണ്. ഇപ്പോ പെർമനന്റ് റെസിഡന്റ് സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സർവീസസ് എടുക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ ആ ക്ലിനിക്കിനെ വിളിച്ച് അന്വേഷിക്കുകയായിരിക്കും ഏറ്റവും നല്ല നടപടി. ഇവിടെ ഓസ്ട്രേലിയയില് ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട്. അതായത് അതാത് സ്റ്റേറ്റുകളുടെ അടിയിൽ ജനിക്കുമ്പോൾ തന്നെ ദിവസങ്ങളോ മണിക്കൂറുകളോ ഉള്ളിൽ തന്നെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് രണ്ടു വട്ടം ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ഡയഗ്നോസ്റ്റിക് ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് റെഫറൽ പോകും. അവിടെ വെച്ചാണ് കേൾവിക്കുറവിന്റെ ടൈപ്പും അതായത് ഏത് രീതിയിലുള്ള കേൾവിക്കുറവാണെന്നും അത് എത്രമാത്രം ഉണ്ടെന്നും അത് ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസും ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന്റെ ആധാരത്തിൽ ഫോർ എക്സാമ്പിൾ ഒരു കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് അതായത് ടെമ്പററി ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് ആണെങ്കിൽ അതൊരു മെഡിക്കൽ ടീം സാധാരണ ഒരു ഇ എൻ ടി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. പെർമനന്റ് ആയിട്ടുള്ളത് അതായത് ലോങ് സ്റ്റാൻഡിങ് ഹിയറിംഗ് ലോസുകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഹോസ്പിറ്റലിൽ നിന്ന് ഹിയറിംഗ് ഓസ്ട്രേലിയയിലേക്ക് ഒരു റെഫറൽ പോകും. പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് അതായത് വളരെ കൂടിയ ഹിയറിംഗ് ലോസ് അതായത് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഹിയറിംഗ് ലോസുകളാണെങ്കിൽ ഇംപ്ലാന്റ് ക്ലിനിക്കുകൾക്കും ചിലപ്പോൾ റെഫറൽ ഓട്ടോമാറ്റിക്കലി അയക്കാറുണ്ട്. ഹിയറിംഗ് ഓസ്ട്രേലിയ ഒരു ഗവൺമെന്റ് കോർപ്പറേറ്റ് എന്റിറ്റിയാണ്. ഈ ഓർഗനൈസേഷൻ പീഡിയാട്രിക്സിനകത്ത് എക്സ്ക്ലൂസീവ് പീഡിയാട്രിക് സർവീസസ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ. ഞങ്ങൾ ഹിയറിംഗ് എയ്ഡ്സും ബോൺ കണ്ടക്ഷൻ ഡിവൈസുകൾ അതല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള സപ്പോർട്ട് സിസ്റ്റംസ് എസ്റ്റാബ്ലിഷ് ചെയ്യണ ഹിയറിംഗ് ഓസ്ട്രേലിയയാണ്. അപ്പോൾ പൊതുവെ ഹിയറിംഗ് ഓസ്ട്രേലിയ ബാക്കിയുള്ള റെഫറൻസ് മൊത്തം ഹാൻഡിൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ നേരിട്ട് ഒരു ഇംപ്ലാന്റ് ക്ലിനിക്കിലേക്കും റെഫറൽ പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇംപ്ലാന്റ് ക്ലിനിക്കായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. ഞങ്ങളിവിടെ ഞങ്ങളുടെ ഹിയറിംഗ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പോൾ ഹിയറിംഗ് എയ്ഡ്സ് ആണ് വേണ്ടെങ്കിൽ അതും പിന്നെ റെഫറൽ ഏർലി എഡ്യൂക്കേഷൻ സപ്പോർട്ട് സിസ്റ്റംസ് ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാംസ് പേരൻറ്റ് സപ്പോർട്ട് ഗ്രൂപ്പ്സ് എൻ ഡി ഐ എസ് പിന്നെയുള്ള അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ നോട്ടിഫിക്കേഷൻസ് പോവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹിയറിംഗ് ഓസ്ട്രേലിയ ഹാൻഡിൽ ചെയ്യും. ചില ഇംപ്ലാന്റ് ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാം ഓർഗനൈസേഷൻസും അത് ഹാൻഡിൽ ചെയ്യാറുണ്ട്.
ടെമ്പററി റെസിഡന്റ് ആയ ആൾക്കാർക്ക് ഓസ്ട്രേലിയയിലെ മെഡിക്കൽ സിസ്റ്റത്തിനകത്ത് സർവീസസ് ഇല്ല. അപ്പോൾ അവര് അടുത്തുള്ള ഹിയറിംഗ് ഓസ്ട്രേലിയയോ 1317 നമ്പറിൽ ഡയൽ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവർക്ക് കറക്റ്റായ അഡ്വൈസ് കൊടുക്കാം. അത് 1317 ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കാൻ പറ്റും.
പ്രിയ ശ്രോതാക്കളെ, കുട്ടികളിലെ ശ്രവണ വൈകല്യത്തെക്കുറിച്ചും ഓസ്ട്രേലിയയിലെ ചികിത്സാരീതികളെക്കുറിച്ചും ഹിയറിംഗ് ഓസ്ട്രേലിയയിൽ സീനിയർ ഓഡിയോളജിസ്റ്റായ എബിൻ ജെയിംസ് താനിക്കൽ സംസാരിക്കുന്നതാണ് എസ് ബി എസ് റേഡിയോ മലയാളത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എബിൻ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ശ്രവണ വൈകല്യം പാരമ്പര്യമായി വരാൻ സാധ്യതയുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം?
ചില ഹിയറിംഗ് ലോസുകൾ പാരമ്പര്യമായിട്ട് കിട്ടാം. ക്രോമസോമൽ 26 അല്ലെങ്കിൽ GJB24 എന്നൊക്കെ പറയുന്ന ക്രോമസോമൽ ഇഷ്യൂസ് പാരമ്പര്യമായിട്ട് കിട്ടാം. അല്ലാത്തവർ ചിലപ്പോൾ സ്പൊറാഡിക് ആയിട്ട് ഒരു റാൻഡംലി ഉണ്ടാകാം. അതിനുള്ള ഒരു സർവീസ് ഉള്ളത് സിറ്റിസൺസിനും അതിന് റെസിഡൻസും ആയിട്ടുള്ള പിള്ളേർക്ക് അത് പീഡിയാട്രിക് സർവീസസിലാണ്. അവർക്ക് വെസ്റ്റ്മേറ്റ് കിറ്റ്സ് ന്യൂ സൗത്ത് വെയിൽസിലാണെങ്കിൽ വെസ്റ്റ്മേറ്റ് കിറ്റ്സിൽ ഒരു ഡെഫ്നെസ് സെന്റർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ഒരു ടീമുണ്ട്, പീഡിയാട്രിക് ടീം. അവർക്ക് അത് ടെസ്റ്റ് ചെയ്യുകയും അതിനുള്ള റിസൾട്ട്സ് കൊടുക്കാനും പറ്റും. അതാത് സ്റ്റേറ്റുകളിൽ ഇതേപോലത്തെ പാരലൽ സിസ്റ്റംസ് റൺ ചെയ്യുന്നുണ്ട്.
തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലേ ന്യൂബോൺ ബേബീസിനൊക്കെ സ്വാഭാവികമായിട്ടും ജനിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുമെന്ന്. ഒരു കുറച്ച് മുതിർന്നു കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇത്തരത്തിലൊരു വൈകല്യം തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു സൈൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4 വയസ്സ് 9 മാസത്തിൽ കൂടുതലായിട്ടുള്ള, അതായത് മുകളിലുള്ള മുതിർന്ന പിള്ളേർക്ക് സൗണ്ട് സ്കൗട്ട്സ്, അതായത് ആപ്പ് സ്റ്റോറിൽ സൗണ്ട് സ്കൗട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ആ ടെസ്റ്റ് വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ക്വയറ്റ് ആയിട്ടുള്ള റൂമിൽ ആ ഫോൺ വന്ന ഹെഡ്ഫോൺസും കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. അതൊരു സ്ക്രീനിങ് ടൂളാണ്, ഡയഗ്നോസ്റ്റിക് അല്ല. കേൾവിക്കുറവ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്.
കുട്ടികളിലെ ഈ പഠനത്തെ ഇത്തരത്തിലുള്ള ഈ കേൾവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ടോ?
തീർച്ചയായിട്ടും. കേൾവിക്കുറവുള്ള കുട്ടികൾ സാധാരണ ഭാഷ പ്രാവീണ്യം നേടാനും, അതായത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ, പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ സ്ഫുടത ഉണ്ടാവാനുള്ള, ശരിയായ സ്ഫുടത അക്വയർ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അവർക്ക് സ്കൂളിൽ സാധാരണ വളരെ ഹെക്റ്റിക് ആയിട്ട് തോന്നും, കരളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഓൾ ഡേ അവര് കേൾക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ വളരെ ടയർഡാകും. പോരാത്തതിന് നല്ല സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലോസ് ആണെങ്കിൽ അവര് മുതിർന്ന ക്ലാസ്സുകൾ, അതായത് ഹൈസ്കൂൾ ലെവലിലേക്ക് വരുമ്പോൾ വളരെയധികം സ്ട്രെയിൻ ചെയ്യും, പിന്നാലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട്.
ഇത്തരത്തിലുള്ള ഈ ശ്രവണ വൈകല്യം ഉണ്ടാകുമ്പോൾ ഹിയറിംഗ് എയ്ഡുകൾ അതെങ്ങനെയാണ്, അത് എത്രത്തോളം സഹായകരമാകും എന്നും കൂടി ഒന്ന് പറയുമോ?
സാധാരണ ഹിയറിംഗ് എയ്ഡ്സ് ഒരു മൈൽഡ് ടു സിവിയർ ഹിയറിംഗ് ലോസുകൾ ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പ്രൊവൈഡഡ് അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ചിലപ്പോൾ മൈൽഡായിട്ടുള്ള ഹിയറിംഗ് ലോസുകൾ സ്പെക്ട്രം ഡിസോർഡേഴ്സ്, അതായത് ഓഡിറ്ററി സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഉള്ള കേസുകളിൽ ചിലപ്പോൾ ഹിയറിംഗ് എയ്ഡ്സ് വർക്ക് ചെയ്യാതിരിക്കാം. പക്ഷെ പൊതുവെ ഹിയറിംഗ് എയ്ഡ്സ് ശബ്ദത്തിനോടുള്ള ശബ്ദത്തിന്റെ ആക്സസ് ഇംപ്രൂവ് ചെയ്യും, കേൾവിക്കുറവിന്റെ ഇമ്പാക്ട് കുറയ്ക്കാനും സഹായിക്കും.
ഇബിൻ, അവസാനമായി ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മൾക്കൊക്കെ സ്വാഭാവികമായി സംശയമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ നമ്മുടെ കുട്ടികളുടെ അടക്കമുള്ള ആളുകളുടെ ചെവിയിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താണ് നമ്മൾ ശാസ്ത്രീയമായി ചെയ്യേണ്ടത്?
ഈ ഒരു ആൻസറില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചെവിനകത്ത് പോയ സാധനത്തിനെ കുറിച്ച് അനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ. നാട്ടില് വെള്ളം ഒഴിക്കുകയും ഓയിൽ ഒഴിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ അത് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചെവിയില് ഒരു ഇൻഫെക്റ്റ് പോയതാണെന്ന് ഉറപ്പ് വരുത്തി കൺഫേംഡ് ആണെന്നെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ആ കൊച്ചിന് ചെവിയിൽ പഴുപ്പ് ഉണ്ടാകുക, ഹിസ്റ്ററി, അല്ലെങ്കിൽ ആ കൊച്ചുങ്ങൾക്ക് ഗ്രോമെറ്റ് എന്ന് പറയുന്ന ചെറിയ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. ഇൻഫെക്ഷൻ ഉള്ള പിള്ളേർക്കാണ് സാധാരണ ചെയ്യാറ്. അതുള്ളതോ അല്ലെങ്കിൽ പെർഫറേഷൻ, അത് ഈഡ്രം പെർഫറേറ്റഡ് ആണെന്നുള്ളൊരു ഹിസ്റ്ററി ഉള്ള കൊച്ചുങ്ങളാണെങ്കിൽ അവരിൽ ഓയിൽ ഒഴിക്കുകയോ വെള്ളം ഒഴിക്കുകയോ ചെയ്യരുത്. ഇനി നമ്മൾ ചെവിക്ക് അകത്ത് പോയത് ഒരു ബയോളജിക്കൽ മാറ്റർ, അപ്പോ പീസ് ആവാം അല്ലെങ്കിൽ കടലയാകാം അല്ലെങ്കിൽ വുഡും കൊണ്ടുണ്ടാക്കിയ ടോയ്സ് ആവാം, പേൾസ് ആവാം, ഹാർഡ് പേൾസ് അല്ല വുഡൻ പേൾസ്, ഇങ്ങനത്തെ സാധനങ്ങൾ ഏതെങ്കിലും ആണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെള്ളം അബ്സോർബ് ചെയ്യും, പിന്നെ ചെവിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ട് പോകും. കാരണം വീർക്കും, ചീർത്തു പോകും ചെവിക്കകത്ത്. ഏറ്റവും നല്ല പ്രോസസ്സ് അടുത്തുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയോ ഡേ ടൈമിലാണെങ്കിൽ ജി പി എ വിളിച്ച് ചോദിക്കുകയോ ചെയ്യാം.
ഏതായാലും വളരെ നന്ദി ശ്രീ എബിൻ ജെയിംസ്, കുട്ടികളുടെ കേൾവിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്.
എന്നെ ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്തതിനും.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.